എട്ടും ഒമ്പതും വയസ്സുള്ള പിള്ളേർ ഇന്ന് സ്മാർട്ട് ഫോണും ഇൻ്റർനെറ്റും വളരെ ഈസി ആയിട്ട് യൂസ് ചെയ്യണ കാണുന്ന പാരൻസും ഗ്രാൻഡ് പാരൻസൊക്കെ അതൊക്കെ വലിയ രീതിയിൽ കുട്ടിയെ ആഘോഷിച്ച് പല സ്ഥലങ്ങളിലും പറയുന്നത് നമ്മൾ കേൾക്കാറുണ്ട്. പിള്ളേരുടെ ഈ ഒരു കേപ്പബിലിറ്റി കൃത്യമായിട്ട് മനസ്സിലാക്കി കമ്പനികൾ അവരുടെ ബ്രാൻഡിങ്ങിനും അല്ലെങ്കിൽ മാർക്കറ്റിംഗ് പർപ്പസിനും വേണ്ടി പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഹേയ്, ഹലോ, വെൽക്കം ടു ദ മലയാളി പോഡ്കാസ്റ്റ്, കണക്റ്റിംഗ് ദ ലൈഫ് ഓഫ് മലയാളീസ് എറൗണ്ട് ദ വേൾഡ്. നമസ്കാരം, ഞാൻ കൃഷാണ്. നമ്മൾ കറൻ്റ്ലി ജീവിക്കുന്നത് ഒരു ഇൻ്റർനെറ്റ് കണക്റ്റഡ് ആയൊരു വേൾഡിലാണ്. ഇൻ്റർനെറ്റ് ഇല്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. യൂട്യൂബിൽ നോക്കിയാണ് പലരും പലതും പഠിക്കുന്നതും പല കാര്യങ്ങൾ ചെയ്യുന്നതും. ലോകത്തിൽ നടക്കുന്ന പല മാറ്റങ്ങളും പുതിയ കണ്ടെത്തലുകളൊക്കെ നമ്മളിലേക്ക് എത്തുന്നത് ഈ സ്മാർട്ട് ഫോണും അല്ലെങ്കിൽ ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടെയാണ്. പുസ്തകം വായനയൊക്കെ പണ്ടത്തെ പോലെ ഒന്നുമില്ല. കാര്യം ഒറ്റ ക്ലിക്കിൽ നമുക്ക് കാര്യങ്ങൾ അറിയാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് എന്താണ് വേണ്ടത് അത് ആ സമയത്ത് നമുക്ക് ഗൂഗിൾ ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. പല ഗ്രാൻഡ് പാരൻസും അവരുടെ കൊച്ചുമക്കളോട് പറയും, മക്കളെ ഇന്നത് എന്താണെന്ന് ഗൂഗിൾ ചെയ്ത് നോക്കി, അപ്പോൾ അവർ കൃത്യമായിട്ട് ഗൂഗിൾ ചെയ്ത് അപ്പോൾ ഇത് ഇന്ന കാര്യം എന്നൊക്കെ പറഞ്ഞ് പിള്ളേർ നൈസായിട്ട് കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നൊരു കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ ഗൂഗിൾ ചെയ്താൽ പല കാര്യങ്ങൾക്കും ഒരു ധാരണ കിട്ടുമെന്ന് 6 വയസ്സുകാരനും 60 വയസ്സുകാരനും കൃത്യമായിട്ട് അറിയാം. പണ്ട് നമ്മുടെ ടൗണിലേക്ക് ഒരു കട ഉദ്ഘാടനം ചെയ്താൽ അല്ലെങ്കിൽ എന്തെങ്കിലും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പത്രപരസ്യം അല്ലെങ്കിൽ നോട്ടീസൊക്കെ അടിച്ച് അല്ലെങ്കിൽ വണ്ടികളിൽ വലിയ സ്പീക്കേഴ്സ് വെച്ച് അനൗൺസ് ചെയ്താണ് നമ്മളിലേക്ക് എത്തിക്കുന്നത്. പിന്നീട് ടി വി വഴിയും റേഡിയോ വഴിയൊക്കെ ആഡ്സ് വരുമായിരുന്നു. പക്ഷേ ഇന്ന് കാര്യങ്ങളൊക്കെ ഒരുപാട് മാറി, എല്ലാം ഡിജിറ്റലിയാണ് നമ്മളിലേക്ക് എത്തുന്നത്. ഒരു ഷോപ്പ് ഓപ്പണായി അല്ലെങ്കിൽ അവരുടെ സർവീസ് എല്ലാം ഫോണിൽ ആഡായിട്ടാണ് നമ്മൾ കാണുന്നത്. നമ്മളൊരു സ്മാർട്ട് ഫോൺ പർച്ചേസ് ചെയ്യാൻ തീരുമാനിച്ചു. സാധാരണ ഒരു വീട്ടിൽ ഒരു മുതിർന്ന വ്യക്തി ഒരു ബഡ്ജറ്റ് സ്മാർട്ട് ഫോൺ പർച്ചേസ് ചെയ്യാൻ തീരുമാനിച്ചാൽ ചെറിയ പിള്ളേരോടാണ് ചോദിക്കുന്നത്, എടാ ഏതെടുക്കണം, നിൻ്റെ അഭിപ്രായം എന്താണ്, എൻ്റെ ബഡ്ജറ്റ് ഇതാണ്. അപ്പോൾ തന്നെ പിള്ളേർ ഗൂഗിൾ ചെയ്തിട്ട് ആ ഒരു എമൗണ്ടിന് പറ്റുന്ന നല്ല ഫീച്ചറുള്ള സ്മാർട്ട് ഫോൺ നമുക്ക് സജസ്റ്റ് ചെയ്യും. ഇതിന് നിത്യ സംഭവമാണ്, ടി വിയിലെ ആഡ് കാണാറില്ലേ, അതായത് കറണ്ട് ബില്ലും അല്ലെങ്കിൽ ടെലിഫോൺ ബില്ലൊക്കെ വീട്ടിലിരുന്ന് തന്നെ നമുക്ക് പേ ചെയ്യാൻ പറ്റും. പിള്ളേർക്ക് എല്ലാ കാര്യങ്ങളും വളരെ ഈസി ആയിട്ട് ചെയ്യണ ട്രിക്കുകൾ അറിയാം. അതുകൊണ്ട് തന്നെ വലിയ ബ്രാൻഡഡ് കമ്പനികൾ കൃത്യമായിട്ട് ടാർജറ്റ് ചെയ്യുന്ന ഒരു ജനറേഷനുണ്ട്, ജനറേഷൻ സി. ഇന്ന് ലോകത്ത് നടക്കുന്ന ബിസിനസ്സുകളിലെ മേജർ പർച്ചേസ് ഡിസൈഡ് ചെയ്യുന്നത് ഈ ഒരു ജനറേഷൻ സി ആണ്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് വലിയ കുത്തക കമ്പനികൾ മുതൽ ചെറിയ കമ്പനികൾ വരെ ഈ ജനറേഷൻ സിയെ കൃത്യമായിട്ട് ഡീൽ ചെയ്യുന്നുണ്ട്. ആ ഒരു ജനറേഷനെ കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇന്ന് കമ്പനീസ് ആഡ് ക്രിയേറ്റ് ചെയ്യുന്നത്. ജെൻഡർ ഈക്വാലിറ്റി മുതൽ പല കാര്യങ്ങളിലും ഇന്ന് നമ്മൾ ആഡ്സ് കാണുന്നുണ്ട്. അതൊക്കെ ഈ ഒരു ജനറേഷനെ കൃത്യമായിട്ട് ടാർജറ്റ് ചെയ്യാൻ വേണ്ടി തന്നെയാണ്. കാരണം ലോകത്തിൽ ഇന്ന് നടക്കുന്ന പല മൂവ്മെൻറ്റ്സും കൃത്യമായിട്ട് വാച്ച് ചെയ്യുന്നതും അല്ലെങ്കിൽ അത് ശരിയാണെങ്കിൽ അതിൻ്റെ ഒപ്പം നിൽക്കുന്നതും ജെൻസിയാണ്. അതുകൊണ്ടൊക്കെ തന്നെ കമ്പനികൾക്ക് ജനറേഷൻ ഇസിൻ്റെ ഫ്രീക്വൻസി കൃത്യമായിട്ട് മനസ്സിലാക്കാതെ മുന്നോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. ജെൻസി പോലെ തന്നെ പറഞ്ഞു വെക്കേണ്ട മറ്റൊരു ജനറേഷനാണ് മില്ലേനിയൽ. 1981-ന് 1996 ഇടയിൽ ജനിച്ചവരെയാണ് മില്ലേനിയൽസ് എന്ന് പറയുന്നത്. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഇൻ്റർനെറ്റിൻ്റെ തുടക്കം യൂട്ടിലൈസ് ചെയ്തൊരു ജനറേഷനാണ്. കഴിഞ്ഞ 20 വർഷമായിട്ട് ഇൻ്റർനെറ്റ് യൂസ് ചെയ്യുന്നൊരു ജനറേഷൻ. ഞാൻ 90s ജനിച്ചൊരു വ്യക്തിയാണ്. എനിക്ക് 2005-2006 മുതലൊക്കെ ഇൻ്റർനെറ്റ് യൂസ് ചെയ്യാൻ ഭാഗ്യം കിട്ടിയൊരു വ്യക്തിയും കൂടിയാണ്. 96-2011 ആ കാലഘട്ടത്തിൽ ജനിച്ചവരെയാണ് ജെൻസി അല്ലെങ്കിൽ ജനറേഷൻ സി. ഇവരുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവർ ജനിച്ച് വീണത് തന്നെ ഇൻ്റർനെറ്റ് വേൾഡിലേക്കാണ്. അവരുടെ ഡേ ടു ഡേ ലൈഫിൽ ഇൻ്റർനെറ്റ് ഇല്ലാതെ അവർക്ക് പറ്റാത്തൊരു ജനറേഷനാണ്. എന്തായിരിക്കും ജനറേഷൻ സിയെ മുന്നത്തെ ജനറേഷനിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്? 90s ജനിച്ച എൻ്റെയൊക്കെ ജനറേഷനിൽ ഫോണെന്ന് പറഞ്ഞാൽ കോൾ ചെയ്യുക, മെസ്സേജ് അയക്കുക എന്നൊരു ഓപ്ഷൻ മാത്രമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇന്ന് ജനിച്ച് വീഴുന്ന പിള്ളേരെ സംബന്ധിച്ച് A to Z കാര്യങ്ങൾ നമുക്ക് ഫോൺ നോക്കി അറിയാൻ പറ്റും എന്നവർക്കറിയാം. അതുകൊണ്ട് തന്നെ അവരുടെ ഡേ ടു ഡേ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഡിവൈസ് തന്നെയാണ് സ്മാർട്ട് ഫോൺസ്, പിന്നെ ഇൻ്റർനെറ്റും. അതുകൊണ്ട് തന്നെ മുന്നത്തെ ജനറേഷനെ കമ്പയർ ചെയ്യുമ്പോൾ ജെൻസി അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതിയിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അവരുടെ കമ്മ്യൂണിക്കേഷൻ ഫുള്ള് ഇൻ്റർനെറ്റ് വഴിയാണ്. പിന്നെ അവരുടെ ഇഷ്ടപ്പെട്ട ടോപ്പിക്സും അല്ലെങ്കിൽ കോണ്ടൻറ്റൊക്കെ അവർ ഈസിലി മറ്റുള്ളവരോട് ഷെയർ ചെയ്തിട്ടൊക്കെയാണ് അവർ മുന്നോട്ട് പോകുന്നത്. ഇൻ്റർനെറ്റായിട്ട് ഇത്രയും കണക്റ്റഡായ ജനറേഷന് ഒരിക്കലും ബ്രാൻഡഡ് കമ്പനികൾക്ക് മാറ്റി നിർത്താൻ സാധിക്കില്ല. 2017 ഒരു സ്റ്റഡി പറയുന്നത് ലോകത്തിൽ 27% പോപ്പുലേഷനും ജെൻസി ആണെന്നാണ്. അതുകൊണ്ട് തന്നെ ലോകത്തിൽ ഇപ്പോൾ സംഭവിക്കുന്ന മേജർ സെയിൽസ് അത് തീരുമാനിക്കുന്നത് അത് ഏത് ബ്രാൻഡിൻ്റെ ഏത് കമ്പനിയുടെ വാങ്ങണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ഈ ജനറേഷനാണ്. പല കാര്യങ്ങളിലും ജെൻസി ഇത്രയും വലിയ ഇൻഫ്ലുവൻസ് ചെലുത്തുമ്പോൾ ഈ ബ്രാൻഡഡ് കമ്പനികൾ എങ്ങനെയായിരിക്കും ഇതൊക്കെ ഹാൻഡിൽ ചെയ്യാമെന്ന്, എങ്ങനെയായിരിക്കും ഇവരിലേക്ക് അവരുടെ പ്രൊഡക്റ്റ് എത്തിക്കുന്നത്. ജനറേഷൻ സി ഇൻ്റർനെറ്റ് വേൾഡിൽ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെലുത്തുന്നുണ്ട്. ഇൻ്റർനെറ്റിൻ്റെ ഏറ്റവും വലിയ കൺസ്യൂമേഴ്സും അവർ തന്നെയാണ്. എന്തെങ്കിലും കാര്യം കിട്ടിയാൽ ഒരേ മൈൻഡ് സെറ്റ് ഉള്ള ആളുകളിലേക്ക് അവർ ഷെയർ ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ കമ്പനികൾ അവരെ നല്ല രീതിയിൽ ടാർഗറ്റും ചെയ്യുന്നുണ്ട്, അതുപോലെ പേടിക്കുന്നുണ്ട്. ഒരു മാർക്കറ്റിംഗ് പെർസ്പെക്റ്റീവിൽ ഇവരെ പല രീതിയിൽ കാറ്റഗറി ചെയ്യാൻ പറ്റും. ഡിപ്പെൻഡ് ഓൺ ദ ഏരിയ, പിന്നെ അവരുടെ ഏജ്, ജെൻഡർ, അവരുടെ ഇൻട്രസ്റ്റ്, അവരുടെ ഒരു പൊളിറ്റിക്കൽ സ്റ്റാൻഡ്, ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് കമ്പനികൾക്ക് അവരെ പല പല പൂളുകളിലാക്കി ടാർജറ്റ് ചെയ്ത് മാർക്കറ്റ് ചെയ്യാൻ പറ്റും. അവരെല്ലാ കാര്യങ്ങളെ പറ്റിയും അപ്ഡേറ്റഡ് ആണ്. സോഷ്യൽ മീഡിയയിൽ ലോകത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് അവരിലേക്ക് എത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പല മൂവ്മെൻറ്റ്സിൻ്റെയും ഭാഗമാണ് അവർ. ശരിയായിരിക്കാം അവർ പത്രം വായിക്കുന്നുണ്ടാകില്ല, ടി വി കാണുന്നുണ്ടാവില്ല, പക്ഷേ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും അവരിലേക്ക് എത്തുന്നുണ്ട്. മലയാള യൂസഫയെ പറ്റി അറിയാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാകില്ല. ജെൻ സിയിൽ നിന്ന് ആദ്യമായിട്ട് നോബൽ സമ്മാനം നേടിയ വ്യക്തിയാണ്. ഈ ജനറേഷനിൽ ഓൾമോസ്റ്റ് എല്ലാവരും മലയാളയെ പോലെയാണ് ലോകത്തിൽ നല്ല കാര്യങ്ങൾ കൊണ്ടുവരണമെന്ന് ഒരുപാട് ആഗ്രഹിക്കുന്ന വ്യക്തികളാണ്. അതുകൊണ്ടൊക്കെ തന്നെ ലോകത്ത് നടക്കുന്ന പല നല്ല മൂവ്മെൻസിൻ്റെയും ഭാഗമാകാൻ ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. ന്യായത്തിൻ്റെ ഭാഗത്താണ് കൂടുതൽ ഇവർ നിൽക്കാറ്. അതുകൊണ്ടൊക്കെ തന്നെ അവർ കൃത്യമായിട്ട് പഴയ ജനറേഷനെ പറ്റിയും കൃത്യമായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. ഈ ബ്രാൻഡുകൾ പണ്ട് എന്ത് പൊളിറ്റിക്കൽ സ്റ്റാൻഡിന് എടുത്തത്, ഇന്ന് എന്ത് ചേഞ്ചസാണ് അവർ കൊണ്ടുവരുന്നത് എന്നൊക്കെ കൃത്യമായിട്ട് സ്റ്റഡി ചെയ്ത് തന്നെയാണ് ജെൻ സി ബ്രാൻഡിനെയും കാണുന്നത്. നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ യൂസ് ചെയ്യുന്ന ബ്രാൻഡുകൾ മൃഗങ്ങളിലും ഇതേ ടെസ്റ്റിംഗ് നടത്തുന്നുണ്ടോ, അല്ലെങ്കിൽ LGBTQ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ കൃത്യമായിട്ട് സ്റ്റഡി ചെയ്ത് തന്നെയാണ് ഓരോ ബ്രാൻഡിനെയും നമ്മുടെ ജനറേഷൻ സപ്പോർട്ട് ചെയ്യുന്നതും അല്ലെങ്കിൽ അതിൻ്റെ കൺസ്യൂമറായിട്ട് മാറുന്നതും. സെക്ഷൽ ഓറിയൻറ്റേഷൻ അല്ലെങ്കിൽ ജെൻഡർ ഈക്വാലിറ്റി ഇന്ന കാര്യങ്ങളിലൊക്കെ എങ്ങനെയാണ് ഒരു ബ്രാൻഡിൻ്റെ കാഴ്ചപ്പാടെന്നൊക്കെ കൃത്യമായിട്ട് ഇവർ മനസ്സിലാക്കി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. സെയിം സെക്സ് മാരേജൊക്കെ നോർമലൈസ് ചെയ്യപ്പെടുന്ന ഈ കാലഘട്ടത്തിലാണ് ജെൻ സി ജനിച്ചു വീഴുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ എതിർത്ത് നിൽക്കുന്ന ഓരോ ബ്രാൻഡിനെയും അല്ലെങ്കിൽ മുൻകാലഘട്ടത്തിൽ ഇതിനൊക്കെ എതിർത്ത കമ്പനിയെ ബ്രാൻഡിനെയൊക്കെ അവർ കൃത്യമായിട്ട് മനസ്സിലാക്കി തന്നെയാണ് അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യുന്നത്. പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്നൊക്കെ പറഞ്ഞിട്ട് പണ്ടിറങ്ങിയത് അത് 80s 90s ഇറങ്ങിയ ഒരുപാട് മലയാള ചിത്രങ്ങളിലൊക്കെ യൂട്യൂബേഴ്സ് തേച്ചൊട്ടിച്ച് നമ്മൾ കണ്ടതാണ്. അതുകൊണ്ടൊക്കെ തന്നെ ഇന്നിറങ്ങുന്ന സിനിമകളിൽ പരമാവധി പൊളിറ്റിക്കലി കറക്റ്റാവാൻ ഡയറക്ടേഴ്സും അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സൊക്കെ ശ്രമിക്കാറുണ്ട്. ഇന്ന് ടി വിയിൽ കാണുന്ന ആഡ്സ് തന്നെ എടുത്ത് നമുക്ക് മനസ്സിലാവും LGBTQ അല്ലെങ്കിൽ സെയിം സെക്സ് മാരേജ് അതിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ആഡ്സാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ റീസെൻ്റ്ലി ഇറങ്ങിയ മലയാളം മൂവീസ് എടുത്ത് നിങ്ങൾക്ക് അറിയാൻ പറ്റും വുമൺ എംപവർമെൻറ്റ്. ആ ഒരു ടോപ്പിക്കിൽ ഒരുപാട് സിനിമകൾ ഇറങ്ങുന്നുണ്ട്. ആ സിനിമകളൊക്കെ ഒരുപാട് സക്സസ്സും ആകുന്നുണ്ട്. അതിന് പ്രധാന കാര്യം ജനറേഷൻ സി തന്നെയാണ്. മൂവീസിനെയും അല്ലെങ്കിൽ ഡിജിറ്റൽ മീഡിയയിൽ ഇറങ്ങുന്ന എന്ത് കാര്യത്തിനും ഏറ്റവും കൂടുതൽ കൺസ്യൂം ചെയ്യുന്നത് ഈ യൂത്ത് തന്നെയാണ്. അപ്പോൾ അവർക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടുന്ന ടോപ്പിക്കുകളാണ് ഇതെല്ലാം. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഇറങ്ങുന്ന സിനിമകൾ നല്ലൊരു സിനിമയാണെങ്കിൽ വലിയ രീതിയിൽ വിജയിക്കാറുണ്ട്. അവൻ ആ പടം കണ്ട് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും അവൻ സ്റ്റാറ്റസ് ഇടും. ആ സ്റ്റാറ്റസ് ഇട്ടാൽ മിനിമം 100 പേരെങ്കിലും കണ്ടിരിക്കും. 100 വളരെ കുറവാണ്. പക്ഷേ അതിന് മുന്നത്തെ ജനറേഷനാണെങ്കിലോ, അവർ ആ സിനിമ കണ്ടു, ഇഷ്ടപ്പെട്ടു, ദാറ്റ്സ് ഓൾ. എന്തെങ്കിലും കാര്യം അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള സംഭവിച്ചു കഴിഞ്ഞാൽ അവരത് അവരുടെ വൈബ് കണക്റ്റ് ആകുന്ന ഒരാളുകളുണ്ട്, അവരിലേക്ക് എത്തിക്കും. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ അവർക്ക് ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ പൊളിറ്റിക്കലി കറക്റ്റാകുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ജനറേഷൻ സി ബ്രാൻഡുകളെയും കമ്പനികളെയും തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇൻ്റർനെറ്റിൽ ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്. ഈ നമ്മൾ കാണുന്ന ഇൻഫ്ലുവൻസേഴ്സിനെയൊക്കെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് ഈ ജനറേഷൻ സി ആണ്. അതുകൊണ്ട് തന്നെ അത് കൃത്യമായിട്ട് മനസ്സിലാക്കിയ ഇൻഫ്ലുവൻസേഴ്സ് അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള കോണ്ടൻറ്റുകളാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇത് ഇൻ്റർനെറ്റിലെ നഗ്നമായൊരു സത്യമാണ്. ജെൻ സിയെ കൃത്യമായിട്ട് കയ്യിലെടുക്കാൻ പറ്റുന്നൊരു സ്പേസാണ് സോഷ്യൽ മീഡിയാസ്. വി നീഡ് മോർ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറഞ്ഞ എപ്പിസോഡ് ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. ഡിസ്ക്രിപ്ഷനിൽ എന്തായാലും ലിങ്ക് കൊടുത്തേക്കാം. ഇന്ന് ഒരു വീട്ടിലേക്ക് വേണ്ട സാധനങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ പലപ്പോഴും അതിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ജെൻ സി ആണ്. പക്ഷേ ഇവർ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന വ്യക്തികളാണ് ഇൻഫ്ലുവൻസേഴ്സ്. അതുകൊണ്ട് തന്നെ പല വലിയ കമ്പനീസും അവരെ പുതിയ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മാർക്കറ്റിംഗ് പർപ്പസിന് വേണ്ടി ഇത്തരത്തിലുള്ള ഇൻഫ്ലുവൻസിനെ സപ്പോർട്ട് ചെയ്യാറുണ്ട്. പണ്ട് നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങുന്നത് ടി വിയിൽ കാണുന്ന ആഡ് അല്ലെങ്കിൽ പേപ്പറിൽ വരുന്ന ആഡ്, പക്ഷേ ഇന്ന് അങ്ങനെയല്ല. ഇൻഫ്ലുവൻസേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യും പുതിയ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അവരുടെ കോണ്ടൻറ്റിൻ്റെ ഇടയിൽ കുത്തിക്കയറ്റി അവർ ആഡ് വരും. അങ്ങനെയാണ് നമ്മളിലേക്ക് പലപ്പോഴും പുതിയ പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. ജെൻസി കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന രണ്ട് സോഷ്യൽ മീഡിയാസ് ഉണ്ട്, ഒന്ന് ഇൻസ്റ്റഗ്രാമും മറ്റൊന്ന് സ്നാപ്ചാറ്റും. ഇതിൽ രണ്ടിലും മെസ്സേജിങ്ങിനാണ് ഇവർ വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, പ്രത്യേകിച്ച് സ്നാപ്ചാറ്റിൽ. കാരണം അവർ വളരെ എളുപ്പത്തിൽ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ജനറേഷനാണ്. അപ്പോൾ അവർക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും അവർ ഷെയർ ചെയ്യും. പല ബ്രാൻഡ് കമ്പനികളും ആഡ്സ് അല്ലെങ്കിൽ അവർ നൽകുന്ന പ്രൊഡക്റ്റ് അതൊന്നും ഇന്ന് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാറില്ല, പക്ഷേ അവരൊരുപാട് കോണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്തിടാറുണ്ട്. ആ ഒരു ജനറേഷൻ എൻഗേജ് ചെയ്യിക്കുന്ന അല്ലെങ്കിൽ അവർ ഷെയർ ചെയ്യാൻ ചാൻസ് ഉള്ള ടൈപ്പ് കോണ്ടൻറ്റുകൾ, ഒരു സ്റ്റോറി ടെല്ലിങ്, അതും ജനറേഷനെ കണക്ട് ചെയ്യാൻ പറ്റുന്ന, ഷെയർ ചെയ്യാൻ പറ്റുന്ന, ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ലോകത്തിൽ കൊണ്ടുവരേണ്ട മാറ്റങ്ങൾ അത്തരത്തിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫോർമേഷൻ, അത്തരത്തിലുള്ള കോണ്ടൻറ്റുകളാണ് പലപ്പോഴും കമ്പനീസ് കൂടുതൽ ക്രിയേറ്റ് ചെയ്യുന്നത്. 5 കൊല്ലം മുന്നൊക്കെ കാര്യം ഇങ്ങനെയായിരുന്നില്ല. മത്തങ്ങർഷത്തിൽ 40% ഓഫ്, അല്ലെങ്കിൽ ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ, ആ രീതിയിലുള്ള ആഡ്സ് ആയിരുന്നു കൂടുതൽ പ്ലേസ് ചെയ്തിരുന്നത്. പക്ഷേ കാലം മാറി, കോലവും മാറി. ഒരു ടി വി ഓണാക്കി വെച്ചിട്ട് സ്മാർട്ട് ഫോണിൽ സ്ക്രോൾ ചെയ്ത് പാട്ട് കേൾക്കുന്ന ഒരുപാട് പിള്ളേർ നമുക്ക് ചുറ്റുമുണ്ട്. എന്തായാലും ഒരുപാട്, അതായത് അറ്റ് എ ടൈം 2-3 കാര്യങ്ങൾ അവർ കൺസ്യൂം ചെയ്യുന്നുണ്ട്. അവരുടെ അറ്റൻഷൻ സ്പാനും വളരെ ചെറുതാണ്. ഒരുപാട് വലിച്ചു നീട്ടി അവരിലേക്ക് കാര്യം പറയാനും പറ്റില്ല. അതുകൊണ്ട് തന്നെ വളരെ ചുരുക്കത്തിൽ ഒറ്റ ഒരു സ്വൈപ്പിൽ കാര്യം മറിഞ്ഞു പോകും. അതുകൊണ്ട് മീംസാണ് ഇന്ന് ട്രെൻഡിങ്. മീംസിൽ 2 പിക്ചേഴ്സ് ഉണ്ടാവും, കൃത്യമായിട്ട് കാര്യം പറയും, കാര്യം കണക്റ്റാകുന്നുണ്ട്. അത് അവർക്ക് ഇഷ്ടപ്പെട്ടാൽ അവർ തീർച്ചയായിട്ടും അത് ഫോർവേഡ് ചെയ്യും എന്ന് പല ഇൻഫ്ലുവൻസേഴ്സും അവരുടെ ഫോളോവേഴ്സിനെ ഒന്നിച്ചു കൂട്ടുന്ന കമ്മ്യൂണിറ്റീസ് ബിൽഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മീറ്റപ്പ്സ് അവർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ജെൻസി എക്സൈറ്റ്മെൻറ്റോടെ കാണുന്ന സംഭവമാണ് ഈ മീറ്റപ്പ്സ് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റീസ്. അപ്പോൾ അത് അവർ നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യാനും അല്ലെങ്കിൽ അവരിലേക്ക് കൃത്യമായി ഡയറക്റ്റായിട്ട് പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യാനൊക്കെ സാധിക്കുന്നൊരു മെത്തേഡാണ്. അതുകൊണ്ട് അതൊക്കെ കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്ന കമ്പനീസ് വളരെ നല്ല രീതിയിൽ ഡെവലപ്പാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കമ്പനീസും ബ്രാൻഡുകളും ഇത്തരത്തിലെ കൂട്ടായ്മകൾ സംഘടിപ്പിക്കാനും അല്ലെങ്കിൽ അതൊക്കെ ഓർഗനൈസ് ചെയ്യാനൊക്കെ മുന്നോട്ട് വരുന്നുണ്ട്. അവർ സാമൂഹികപരമായ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് മനസ്സിലാക്കി ടെക്നോളജികൾ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ സാധിക്കുന്ന ഒരു ജനറേഷനാണ്. കമ്പനികൾക്കും ബ്രാൻഡുകൾക്കും അവരെ കൃത്യമായിട്ട് ട്യൂൺ ചെയ്യണമെങ്കിൽ അവരുടെ ആവശ്യങ്ങൾ, അവരുടെ കാഴ്ചപ്പാടുകൾ, അവരുടെ ഇൻട്രസ്റ്റ് അതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി തന്നെ മുന്നോട്ട് പോയാലേ കാര്യമുള്ളൂ. പിന്നെ അവരെ കൃത്യമായിട്ട് മനസ്സിലാക്കാതെ അവരെ എതിർത്തുകൊണ്ടും നിങ്ങൾക്ക് ഈ കാലഘട്ടത്തിൽ ബിസിനസ് ചെയ്യാൻ സാധിക്കില്ല. ദ മലയാളി പോഡ്കാസ്റ്റിൻ്റെ ഈ ഒരു എപ്പിസോഡ് ഞാൻ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും എന്നെ അറിയിക്കണം. ഡിസ്ക്രിപ്ഷനിൽ ദ മലയാളി പോഡ്കാസ്റ്റ് വാട്സപ്പിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കുക. പിന്നെ ദ മലയാളി പോഡ്കാസ്റ്റിനെ സ്പോട്ടിഫൈയിൽ റേറ്റ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.